السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرين علي സഹോദരിമാരെ, കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത് അൽ ഗുലൂ ഫി സ്വാലിഹീൻ, സച്ചരിതരായ നബിമാരും റസൂലുകളും സ്വാലിഹീങ്ങളും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു കൂടുന്നവരുമായ മനുഷ്യന്മാർ, അവരുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് സംഭവിക്കുന്ന അതിരുകൗച്ചൽ എന്താണ്, എന്താണ് ഇസ്ലാം വ്യക്തികളുടെ കാര്യത്തിൽ അതിരുകവിയുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത്തവണ അടുത്ത അധ്യായത്തിൽ ഇനി പറയുന്നത്. അത് അൽ ഗുലൂ ഫി ഖുബൂരി സ്വാലിഹീൻ, അതല്ലെങ്കിൽ അൽ ഗുലൂ ഫിൽ ഖുബൂർ, ഖബറുകളുടെ കാര്യത്തിലുള്ള അതിരുകവിച്ചലിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഖബറുകളുടെ കാര്യത്തിൽ അവയെ അതിരുകവിഞ്ഞ് ആദരിക്കുകയും ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ഖബറുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് ഈ സമൂഹത്തിൽ ശിർക്ക് വന്നതിനു പിന്നിലുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ്. മരിച്ചുപോയവരുടെ ഖബറുകൾക്കരികിൽ ഇബാദത്തുകളുമായി കൂടുകയോ അതല്ലെങ്കിൽ ആ ഖബറുകൾക്കരികിൽ പോയി വിളിച്ചു പ്രാർത്ഥിക്കുകയോ, ആ ഖബറുകളിൽ കിടക്കുന്നവർ ഉപദ്രവിക്കുമെന്നോ ഉപകാരം ചെയ്യുമെന്നോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ധാരാളക്കണക്കിന് ആളുകൾ മുസ്ലിം പേരുള്ളവരായി ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്നവരായി ജീവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന ശിർക്കിനെ കുറിച്ച് അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭങ്ങളിൽ വരെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് ഖബറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിരുകവിയുക എന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്ലാമിക ദഅവത്ത് ആരംഭിച്ച തുടക്ക കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് എന്നത്, ഖബറുകൾ സന്ദർശിക്കുക എന്നത് തന്നെ വിലക്കപ്പെട്ടിരുന്നു. കാരണം ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, പുതുതായി മുസ്ലിമീങ്ങളായ ആളുകൾ, അവരുടെ അഖീദ വിശ്വാസം ഉറക്കുക എന്നത് ആവശ്യമുള്ളതിനാൽ അവരുടെ അള്ളാഹുവുമായുള്ള ബന്ധം കൃത്യവും ശരിയുള്ളതുമാക്കേണ്ടതുണ്ടതിനാൽ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് എന്നത് തന്നെ, ഖബർ സന്ദർശിക്കുക എന്നത് തന്നെ വിലക്കപ്പെട്ടിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചു നൽകി. ഇസ്ലാമിൽ അറിയപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് ഒരു കാര്യം ആദ്യം വിലക്കപ്പെടുകയും പിന്നീട് അനുവദിക്കുകയും ചെയ്താൽ ആ അനുവദിക്കപ്പെട്ട കാര്യം പ്രവർത്തിക്കുമ്പോൾ സൂക്ഷ്മത കാണിക്കണം. ഇസ്ലാമിലെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണ്. ഒരു കാര്യം ആദ്യം അള്ളാഹുവോ റസൂലോ വിലക്കുകയും പിന്നീട് അത് അനുവദിക്കുകയും ചെയ്താൽ ആ അനുവദിക്കപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം മുൻപ് എന്തൊക്കെയോ ചില കാരണങ്ങളാലാണ് അത് നിരോധിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഖദ് നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു, ഇത് വിലക്കിയിരുന്നു, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബറുകൾ സിയാറത്ത് ചെയ്തുകൊള്ളുക. ഈ വാക്കോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് അനുവദിച്ചു നൽകുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം ആദ്യം വിലക്കുകയും പിന്നീട് അനുവദിക്കുകയും ചെയ്താൽ ആ കാര്യം ചെയ്യുമ്പോൾ ചിലത് ശ്രദ്ധിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ അതിൽ തന്നെയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, സാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്റ ഉമ്മിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മയുടെ ആമിനയുടെ ഖബർ സന്ദർശിച്ചു. ഫബക വഅബ്ക മൻ ഹൗലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ അരികിൽ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു. വഅബ്ക മൻ ഹൗലഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരയുന്നത് ചുറ്റുമുള്ള സഹാബികളെ കരയിപ്പിച്ചു. റസൂൽ കരയുന്നത് കണ്ടപ്പോൾ അവരും കരഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾക്കുണ്ടായിരുന്ന സ്നേഹം വ്യക്തമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി ഫി അൻ അസ്തഗ്ഫിറ ലഹ ഫലം യഅദൻ ലി, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് എന്റെ ഉമ്മക്കു വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ ഞാൻ അനുമതി ചോദിച്ചു, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു. ഫലം യഅദൻ ലി, എന്നാൽ അള്ളാഹു എനിക്ക് അതിന് അനുമതി നൽകിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് അവർ മുശ്രിക്കത്തായിട്ടാണ് മരിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസ്തഅദൻതു റബ്ബി അൻ അസൂറ ഖബ്റഹാ, എന്നാൽ എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു. ഫഅദിന ലീ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത് എനിക്ക് അനുവദിച്ചു നൽകി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസൂറു അൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഖബർ സന്ദർശിച്ചുകൊള്ളൂ എന്ന് അനുമതി നൽകിയതിനോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനം എന്തിനു വേണ്ടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫസൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹ തുദക്കിറുകുമുൽ മൗത്ത്, അത് മരണത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഖബറിന്റെ അടുക്കൽ പോയിരുന്നാൽ ആ മണ്ണിന് താഴെ കിടക്കുന്നത് നിന്റെ ഉമ്മയാണ്, നിന്റെ വാപ്പയാണ്, നിന്റെ സഹോദരന്മാരാണ്, കുടുംബക്കാരാണ്, അയൽവാസികളാണ്, കൂട്ടുകാരാണ്.
അവർ നിന്നെ പോലെ തന്നെ ഈ മണ്ണിന് മുകളിൽ നടന്നിരുന്നവരായിരുന്നു. നീ ഇന്ന് കാണുന്നത് പോലുള്ള സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളും അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരിന്ന് ഖബറിലാണ്, അവരോടൊപ്പം ആരുമില്ല. ഇതുപോലെ ഒരു ദിവസം നിനക്കും വരാനുണ്ട്. നീ ആ ഖബറിന്റെ ഉള്ളിലെത്തുന്ന ഒരു ദിവസം നിനക്കും വരാനുണ്ട്. നീ മരിക്കും. ഈ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഖബറ് സന്ദർശിക്കുക എന്ന പ്രവർത്തനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുന്റെ ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു: നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാറത്തിൽ ഖുബൂർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് നിരോധിച്ചു ആദ്യ കാലഘട്ടത്തിൽ. ثم قال بعد ذلك بنيد النبي صلى الله عليه وسلم പറഞ്ഞു: الا اني قد نهيتكم عن ثلاث. മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിലക്കിയിരുന്നു. ثم بدا لي فيهن. പിന്നീട് ആ കാര്യങ്ങളിൽ അതിന് എതിരായ കാര്യം എനിക്ക് അല്ലാഹു സന്ദേശമായി നൽകി, എനിക്ക് പഠിപ്പിച്ചു തന്നു. നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. ഖബറുകൾ സന്ദർശിക്കുന്നത് ഞാൻ നിങ്ങളോട് വിലക്കിയിരുന്നു. ثم بدا لي انها تريق القلب وتدمع العين وتذكر الاخره. പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു ഖബറുകൾ സന്ദർശിക്കുക എന്നത് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും, കണ്ണുകളെ ഈറനണിയിക്കും, ഹൃദയത്തെ ലോലമാക്കും. മൂന്ന് ഫായിദകൾ, ഖബർ സിയാറത്തിന്റെ മൂന്ന് ഉപകാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ പലരും ഹൃദയത്തിന് കാഠിന്യം സംഭവിച്ചാൽ അത് അലിയിച്ചു കളയാനുള്ള ഏറ്റവും നല്ല ചികിത്സകളിൽ ഒന്നായി പറഞ്ഞത് ഖബർ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഖബർ സന്ദർശിക്കുക എന്നത് ഹൃദയത്തെ ലോലമാക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഉപകാരപ്രദമായ വഴികളിലൊന്നാണ്. അവിടെ പോയി മരണത്തെക്കുറിച്ച് ചിന്തിക്കാന്നുള്ളത്, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാന്നുള്ളത്, ഇന്ന് അയാൾ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യം പറഞ്ഞു: ഒന്ന്, കണ്ണ് നനയിക്കും; രണ്ട്, ഹൃദയത്തെ ലോലമാക്കും; മൂന്ന്, പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പറഞ്ഞ ഫലങ്ങൾ, ഉപകാരങ്ങൾ നമ്മളിൽ പലർക്കും ഖബറുകൾ കരികിൽ പോയാൽ ഉണ്ടാകുന്നില്ല എന്നു മാത്രമല്ല, ചിലരെങ്കിലും അതിന് വിരുദ്ധമായ രൂപത്തിലാണ് ഖബറുകൾ കരികിലൂടെ നടന്നു പോകുന്നത്. എന്തിനധികം അവന്റെ സുഹൃത്ത് മരിച്ചിരിക്കുകയാണ്, കുടുംബത്തിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ്, അയാളെ ഖബറടക്കാൻ വേണ്ടി മക്ബറയിലേക്ക് പോകുമ്പോൾ പോലും ആളുകൾ ചിരിക്കാൻ തമാശകൾ പറയുകയാണ്. എത്ര ആളുകൾ! സുബ്ഹാനല്ലാഹ്. ഇമാം താവൂസ് റഹിമഹുല്ലാഹു തആല, അദ്ദേഹം പറയാം, താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം, അവരുടെ കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ വീട്ടിലേക്ക് തഅസിയത്തിനു വേണ്ടി, മരിച്ച ആളുടെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി അവർ ചെല്ലാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ ആരാണ് മരിച്ചയാളുടെ കുടുംബം, ആരാണ് ഇവിടെ വന്നവർ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാറില്ലായിരുന്നു. മരിച്ച കുടുംബക്കാർ മരിച്ച ആളെക്കുറിച്ച് ഓർത്തും അവിടെ വന്ന് കൂടിയിരിക്കുന്ന ആളുകൾ മരണത്തെക്കുറിച്ച് ഓർത്തും കരയുന്നത് കാണാം. ഇതിൽ ആരാണ് സമാധാനിപ്പിക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാകാറില്ലായിരുന്നു. എല്ലാവരും കരയാറുണ്ടായിരുന്നു. ഇന്ന് സുബ്ഹാനല്ലാഹ്, മരണ വീടുകളിൽ പോയാൽ മയ്യത്തെ അടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ കുടുംബക്കാരനെ ആശ്വസിപ്പിക്കാൻ പോലും അയാൾ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. നമ്മൾ ചിരിയില്ലാതെ അങ്ങോട്ട് ചെന്നാൽ അയാൾ നമ്മൾ ചിരിച്ച് ആങ്ങളപ്പള വന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം നമ്മുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്നതിനുള്ള തെളിവാണിത്. എത്രയെത്ര മരണ വീടുകൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ഖബറടക്കി കഴിഞ്ഞാൽ തൊട്ട് ഖബറടക്കി ആ വീട്ടിലേക്ക് തിരിച്ചു കയറിയാൽ അതൊരു കല്യാണ വീട് പോലെയാണ്. ആളുകൾ വർത്തമാനം പറയുന്നു, തമാശ പറയുന്നു, ചിരിക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരാളുടെയും മനസ്സിലില്ല. ആ വീട്ടിൽ ഇത്രയും ദിവസം ജീവിച്ച ഗൃഹനാഥനാണ് മരിച്ചിട്ടുള്ളത്. ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്ന ഉമ്മയാണ് മരിച്ചുപോയത്. അവിടെ നിറഞ്ഞു നിന്നിരുന്ന സഹോദരനോ സഹോദരിയോ ആണ് മരിച്ചുപോയത്. ആർക്കും പ്രയാസമില്ല. ഏറ്റവും അടുത്ത ഒന്നോ രണ്ടോ ആള് ആ മരിച്ചുപോയ ആളെ കുറിച്ച് ഓർത്ത് ചിലപ്പോൾ കരയുന്നുണ്ടാവും. ബാക്കിയുള്ള ആളുകളിൽ പലരും അവരുടെ മുഖത്ത് മരണത്തിന്റെ അടയാളങ്ങളെയില്ല. നമ്മുടെ ഹൃദയം കടുത്തുപോകുന്നതിന്റെ, കടുത്തു പോയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മരണ വീടുകൾ നമ്മളിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വീട്ടിലെ കഥയല്ല ഈ പറയുന്നത്, ഖബറിലേക്ക് അവിടെ പോയി സന്ദർശിക്കുന്നതിന്റെ കാര്യമാണ്. അത് ഒരാളുടെ ഹൃദയത്തെ ലോലമാക്കും, അവനെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും, അവന്റെ കണ്ണുകൾ ഈറന്നണിയിക്കും. അപ്പൊ ഇത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. സുലൈമാൻ ഇബ്നു ബുറൈദ റളിയല്ലാഹു റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ പിതാവ് ബുറൈദ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്തിന് പോകുന്ന സഹാബികൾ അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിക്കാറുണ്ടായിരുന്നു. وكان رسول الله صلى الله عليه وسلم يعلمهم اذا خرجوا الى المقابر മഖ്ബറകളിലേക്ക് പോയാൽ ഇതാ നിങ്ങൾ ഇപ്രകാരം പറയണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. എന്താണ് പറയേണ്ടത്? അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലകും അൽആഫിയ. മൂന്ന് കാര്യങ്ങൾ അല്ലയോ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങളായ ഗ്രഹവാസികളെ, ഖബർ ഒരു ഗ്രഹമാണ്, ഒരു വീടാണ്, അവിടെ താമസിക്കുന്നവരെ, അസ്സലാമു അലൈക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നവരാണ്. അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ, അല്ലാഹു നമുക്കും നിങ്ങൾക്കും സൗഖ്യം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്ന് കാര്യമാണ് പ്രാർത്ഥിച്ചത്. ഇത് ഖബർ സിയാറത്തിന്റെ മര്യാദയാണ്. ഖബറുകൾ, മക്ബറകൾ സന്ദർശിച്ചാൽ അവിടെ പാലിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ്. എന്താണ് മക്ബറ? പണ്ഡിതന്മാർ പറഞ്ഞു, മക്ബറ എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ ഖബറുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനാണ് മക്ബറ എന്ന് പറയുക. ചിലപ്പോൾ ചില ആളുകളുടെ ഖബറുകൾ ഒറ്റ ഖബറായിരിക്കും, അവിടെ വേറെ ഖബർ ഉണ്ടാവില്ല. അതാണെങ്കിലും അത് മക്ബറയാണ്. ഒന്നോ അതിലധികമുള്ളതോ ആകട്ടെ, അവ മക്ബറകളാണ്. ആ മക്ബറകളിലേക്ക് ചെന്നാൽ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്താണ്. നാഫിഉ റഹിമഹുല്ലാഹു തആല പ്രസിദ്ധനായ താബിഈയാണ്, ഇബ്നു ഉമറിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു, കാന ഇബ്നു ഉമർ ഇദാ ഖദിമ മിൻ സഫറിൻ ദഖല അൽ മസ്ജിദ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം മസ്ജിദുൽ നബവിയിലേക്ക് യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ മസ്ജിദുൽ നബവിയിലേക്ക് വരും. എന്നിട്ട് മസ്ജിദുൽ നബവിയുടെ തൊട്ടടുത്തുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മറമാടപ്പെട്ടിരിക്കുന്ന മൂന്ന് പേരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒന്ന്, അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് രണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് മൂന്നാമത്തെ ആൾ. അദ്ദേഹം മസ്ജിദിലേക്ക് വന്നാൽ ആ മൂന്ന് ഖബറുകൾക്ക് അരികിലേക്ക് വരും. എന്നിട്ട് അദ്ദേഹം പറയും, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അസ്സലാമു അലൈക, അസ്സലാമു അലൈക യാ അബൂബക്കറിൻ, അബൂബക്കർ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും യാ അബതാ, പൊന്നു വാപ്പ അസ്സലാമു അലൈക്കും. എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോരും. ഇതാണ് ഖബർ സിയാറത്ത്. ഇതാണ് ഖബർ സിയാറത്ത്. ഏറ്റവും അക്റമുൽ ഖൽഖായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറിനരികിൽ ഇബ്നു ഉമർ ചെയ്ത പ്രവൃത്തിയാണ്. ഇങ്ങനെയാണ് സഹാബികൾ ഖബർ സിയാറത്ത് എത്തിയത്. എന്നാൽ സഹോദരങ്ങളെ, എന്താണ് മുസ്ലിം ഉമ്മത്ത് ഇന്ന് ഖബറുകളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്? ഖബറുകളെ കൊണ്ടുണ്ടായ ഫിത്ന ഈ ഉമ്മത്തിനെ യഹൂദ നസാറാക്കൾക്ക് ആ വിഷയത്തിലുണ്ടായ അപകടത്തെക്കാൾ വലിയ അപകടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്രം ബിശിബ്ർ വദിറാഉ ബിദിറാഉ. മുൻഗാമികളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. حتى اذا كان فيهم من اتى امه علانيه لا يكون في امتي من يصنع ذلك. يهودരിലും നസാറാക്കളിലും പരസ്യമായി തന്റെ മാതാവിന്റെ അരികിൽ ചെന്നവൻ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്തിലും അതുപോലെ തന്നെ സംഭവിക്കും. ഇന്നല്ലാഹു വന്നാല റജു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയോ ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, മുൻഗാമികളുടെ ചര്യ നിങ്ങൾ പിൻപറ്റും. സഹാബികൾ ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, അല്ലാഹുവിന്റെ റസൂലെ, യഹൂദ നസാറാക്കളെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, പിന്നെ ആരെയാണ്? അവരല്ലാതെ പിന്നെ ആരെയാണ്? അവർക്ക് സംഭവിച്ച അതേ പിഴവ് ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൽകിയ അനേകായിരം താക്കീതുകൾ ഉണ്ടായിരിക്കെ ഈ ഉമ്മത്തിൽ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത രൂപത്തിൽ സംഭവിച്ചിരിക്കാം. ഖബറുകളെ കൊണ്ടുള്ള ഫിത്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിനെ കുറിച്ച് പറയുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ അനേകം സഹാബികൾ ആവർത്തിച്ചു പറയണം. ഒരു സഹാബിയല്ല, ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ്, ജാബിർ, ബുറൈദ, സഹാബികൾ ധാരാളം പേർ. ഒരു സഹാബിയല്ല, രണ്ട് സഹാബിയല്ല, അനേകം സഹാബികൾ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ആവർത്തിച്ചു പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദ നസാറാക്കൾക്കുമേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. اتخذوا قبور انبيائهم مساجدا. അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വ വഫാത്തിന്റെ സന്ദർഭത്തിൽ ഇത്രയധികം തവണ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് അവിടുന്ന് വഫാത്തിന്റെ സന്ദർഭത്തിൽ ഇത്രയധികം തവണ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം അതിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കാം? അവന്റെ ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ ഹദീസുകൾ അതുകൊണ്ട് തന്നെ ധാരാളമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാല്ലാഹ് അതിൽ ചില ഹദീസുകൾ ഇനി വഴി വരും. ഖബറുകളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖബറുകൾക്ക് മീതെ പടുത്തുയർത്തുന്നത് വിലക്കിയിട്ടുണ്ട്. അൽ ബിനാഉ അലൽ ഖുബൂർ, ഖബറുകൾക്ക് മീതെ എന്തെങ്കിലും ഒന്ന് പടുത്തുയർത്തി, ഒരു കെട്ടിടം, ഒരു മസ്ജിദ്, ഒരു ഖുബ്ബ, ഒരു സ്മാരക മന്ദിരം, ഇങ്ങനെ ഖബറുകൾക്ക് മീതെ എന്തെങ്കിലും പടുത്തുയർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിലക്കിയ വിലക്കുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത്, ഖബറിനു മുകളിൽ എന്തെങ്കിലും ഒന്ന് പടുത്തുയർത്തുന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ഖബറിന്റെ മേലെ പടുത്തുയർത്താൻ, അത് വീടാകാം, അതല്ലെങ്കിൽ ഒരു സ്മാരക മന്ദിരം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാകാം, അതല്ലെങ്കിൽ കുബ്ബയാകാം, അതല്ലെങ്കിൽ ജാറം പോലെ കെട്ടി ഉയർത്തുന്ന രൂപത്തിൽ അങ്ങനെ എന്തെങ്കിലും ആവാം, അതല്ലെങ്കിൽ സിമെന്റ് ഇട്ടിട്ട് അതിനു മേലെ പണിയുന്നതാകാം, അതല്ലെങ്കിൽ അലങ്കാര പണികൾ ചെയ്യുന്നതാകാം. ഇങ്ങനെ ഖബറുകൾക്കു മീതെ എന്തും പടുത്തുയർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ രൂപം, അൽ ബിനാഉ അലൽ ഖുബൂർ, ഖബറുകൾക്കു മുകളിൽ എന്തൊന്ന് പടുത്തുയർത്തുന്നതിന് വിലക്കിയിട്ടുണ്ട്, പാടില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസ അലൽ ഖബർ, ഖബറിനു മുകളിൽ കുമ്മായം ഇടുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. വ അൻ യുഖഅദ അലൈഹി, ഖബറിനു മുകളിൽ ഇരിക്കുന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. വ അൻ യുബ്ന അലൈഹി, ഖബറിനു മുകളിൽ എന്തെങ്കിലും ഒന്ന് പടുത്തുയർത്തുന്നത് റസൂലുള്ള വിലക്കിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തും ഖബറിന് മേലെ പടുത്തുയർത്ത് റസൂലുള്ള വിലക്കിയിട്ടുണ്ട്. അബുൽ ഹയ്യാജ് അൽ അസദി തബിഈൻ, അദ്ദേഹം പറയുന്നു, ഖാല ലി അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അലാ അബ്അസുക على ما بعثني به رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ച് അയച്ച ഒരു കാര്യം അത് ഞാൻ നിനക്കും കൽപ്പനയായി പറഞ്ഞു തരട്ടെയോ. എന്നെ റസൂൽ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്, ആ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ. എന്താണ് ആ കാര്യം എന്നിട്ട് അദ്ദേഹം പറയാൻ, അല്ല തദ തിംസാലൻ ഇല്ല തം ഇല്ല തമസ്ത ولا قبرا مشرفا الا سويته الا تدع تمثالا നീ ഒരു വിഗ്രഹവും ഒഴിവാക്കി വിടാൻ പാടില്ല. ഇല്ല തമസ്റ്റ, അത് തകർത്തിട്ടല്ലാണ്. ഇസ്ലാമിക ഭരണം ലഭിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കൽപ്പനയാണ്, അല്ല تدع تمثالا الا طمست, ഒരു വിഗ്രഹവും തകർക്കാതെ നീ ഉപേക്ഷിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിക ഭരണകൂടം അവർ പ്രവർത്തിക്കേണ്ട കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം കഅബയിൽ നിസ്കരിച്ചിട്ടുണ്ട്. അവിടെ 300-ൽ പരം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, നബി അത് തകർത്തിട്ടില്ല. മക്ക വിജയിച്ചടക്കിയതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹങ്ങൾ തകർത്തത്. അത് വലിയ അമർ ഭരണാധികാരി ചെയ്യേണ്ട കാര്യമാണ്. ഒരു വിഗ്രഹവും തകർക്കാതെ വിടരുത് എന്ന് റസൂലുള്ള എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അലി ബിൻ അബി ത്വാലിബ് പറയാൻ. ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും നിരപ്പാക്കാതെ നീ വിടാൻ പാടില്ല. നോക്കണം നിങ്ങൾ രണ്ട് കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഒരുമിച്ച് പറഞ്ഞു. ഒന്ന് വിഗ്രഹം, മറ്റൊന്ന് കെട്ടിയുയർത്തിയ ഖബർ. നോക്കണം, ഒന്ന് വിഗ്രഹം, മറ്റൊന്ന് കെട്ടിയുയർത്തിയ ഖബർ. കെട്ടിയുയർത്തിയ വിഗ്രഹ ഖബറുകൾ എപ്പോൾ ആരാധിക്കപ്പെടുന്നോ അപ്പോൾ അത് വിഗ്രഹമാകും എന്നതിനുള്ള സൂചനയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുൻപ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്ന് എന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വഥനൻ യുഅബദ്, അല്ലാഹുവേ ലാ തജ്അൽ ഖബ്രി, എന്റെ ഖബറിനെ നീ ആക്കരുത്, വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. നോക്കണം, ഖബർ ആരാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വിഗ്രഹമാകും എന്നതിനുള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസുകളിലെല്ലാം ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ വിലക്കുകയും അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് നിരപ്പാക്കണമെന്ന് പറയുകയുമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പേര് പറയുന്ന സഹോദരങ്ങളെ, ഇത് റസൂലുള്ളയുടെ ഹദീസാണ്. ഇതാരെങ്കിലും ഉണ്ടാക്കി പറഞ്ഞ വാക്കല്ല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് വാക്ക് നമ്മളിൽ മാറ്റമുണ്ടാക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഖബറിന്റെ മുകളിൽ ഒന്നും കെട്ടിയുയർത്താൻ പാടില്ല, റസൂലുള്ളാന്റെ കൽപ്പനയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയാണ് കൂടുതൽ ഹദീസുകളിൽ കൂടുതൽ വന്നിട്ടുള്ളത്, അതാണ് ഖബറുകൾ അവയെ മസ്ജിദുകളാക്കുക എന്നത്. അതാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. ആ പറഞ്ഞത് മുന്നേ പറഞ്ഞതിൽ ചില രൂപത്തിൽ ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളം വന്ന കാര്യമാണ് ഖബറുകളെ മസ്ജിദുകളാക്കരുത് എന്ന കാര്യം. അവിടുന്ന് ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, സമിഅ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ قبل ان يموت بخمس وهو يقول അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 5 ദിവസങ്ങൾക്ക് മുൻപ് അവിടുന്ന് പറയുന്നതായി ഞാൻ കേട്ടു. അലാ വഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അറിയണം, നിങ്ങൾക്ക് മുൻപുള്ളവർ അവരുടെ സാലിഹീങ്ങളായ ആളുകൾ, അവരിലെ നബിമാർ അവരുടെ ഖബ്റുകളെ മസ്ജിദുകളാക്കുന്നവരായിരുന്നു. എന്നിട്ട് റസൂലുള്ള പറയുന്നു, അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ നിങ്ങളുടെ ഖബ്റുകളെ ഒരിക്കലും മസ്ജിദുകളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാനിതാ നിങ്ങളോട് അത് വിലക്കുകയാണ്. ഈ ഹദീസിൽ 3 രൂപത്തിൽ റസൂലുള്ള ഖബറിനെ മസ്ജിദാക്കുന്ന എതിർത്തിട്ടുണ്ട്. ഒറ്റ ഹദീസിൽ 3 രൂപത്തിൽ. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് മുൻപുള്ളവർ അവർ ഖബറുകളെ മസ്ജിദുകളാക്കിയിരുന്നവരാണ്. യഹൂദ നസാറാക്കളുടെ മാർഗത്തിൽ പിൻപറ്റാൻ അത് പിൻപറ്റാൻ പാടില്ല എന്നത് നമ്മോട് അള്ളാഹു പ്രത്യേകം കൽപ്പിച്ച കാര്യം അല്ല. എല്ലാ നിസ്കാരത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എഹ്ദിന സ്വറാത്തൽ മുസ്തഖീം സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. യഹൂദ നസാറാക്കളുടെ പാതയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ നിങ്ങൾക്ക് മുൻപുള്ളവർ അവരിലെ നബിമാരുടെ സാലിഹീങ്ങളുടെ ഖബറുകളെ മസ്ജിദുകളാക്കിയിരുന്നവരാണ്. കഴിഞ്ഞോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഒരിക്കലും ഖബറുകളെ മസ്ജിദുകളാക്കരുത്. റസൂലുള്ളയുടെ വിലക്കാണത്. റസൂലുൽ ഫിഖിലെ നിയമങ്ങളിൽ ഒന്നാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിലക്കിയാൽ അത് ഹറാമാണ് എന്ന് മനസ്സിലാക്കാം, വേറെ തെളിവ് വന്നിട്ടില്ലെങ്കിൽ. പണ്ഡിതന്മാർ പറയും, അൽ അസ്ലു ഫിൻ നവാഹി അത്തഹരീം, റസൂൽ ഒരു കാര്യം വിലക്കിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാണ്. പിന്നെ അത് ഹറാമല്ല എന്ന് തെളിയിക്കണമെങ്കിൽ വേറെ തെളിവ് വരണം, വേറൊരു തെളിവില്ല. എവിടെയും റസൂലുള്ള ഖബർ കെട്ടിപ്പൊക്കാനോ അതിനു മുകളിൽ എന്തെങ്കിലും പണിയാനോ അനുവദിച്ചിട്ടില്ല ഒരിക്കൽ പോലും. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, കഴിഞ്ഞോ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശദീകരിക്കുകയാണ്, അലാ വഇന്നി അൻഹാകും അൻ ദാലിക്, ഞാനിതാ ആ പ്രവൃത്തി നിങ്ങളോട് വിലക്കുകയാണ്. 3 കാര്യം പറഞ്ഞു. ഈ ഹദീസ് നിങ്ങൾ കാണാതെ പഠിക്കണം. അവിടുന്ന് വഫാത്താകുന്നതിന് മുൻപ്, 5 ദിവസം മുൻപ് പറഞ്ഞതാണ്. ഈ പറഞ്ഞ ഓരോ വാക്കുകളിലും ഈ തിന്മ എത്ര ഗൗരവമുള്ളതാണ് എന്ന സൂചനകളുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് നമ്മൾ കാണാതെ പഠിക്കണം. പലതും ഖബറുകളിലേക്ക് നിത്യവും പോകുന്ന ആളുകൾ, ജാറങ്ങളും അക്ബറകളും പോയി അവിടെ പോയി തൊട്ടുമുത്തുകയും അവിടെ ആരാധിക്കുന്ന ആളുകൾ പലർക്കും ഇത് അറിയില്ല. നിങ്ങൾ ഈ ഹദീസ് പറ്റുമെങ്കിൽ അറബി കാണാതെ പഠിക്കണം എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മളിൽ ചിലരെങ്കിലും വർഷങ്ങളായി ശീലിച്ചു വന്നിട്ടുള്ള ഖബറിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ പരിഹസിക്കുക, അവരെ കളിയാക്കുക എന്ന് അവർക്കറിയില്ല. അവരിൽ പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധ്യമില്ല. അവരുടെ ധാരണ ഇതാണ് ഇസ്ലാം എന്നാണ്. നീ ഇത് കേൾപ്പിച്ചു കൊടുക്കണം, ഈ ഹദീസ് പറഞ്ഞു കൊടുക്കണം. റസൂലുള്ള അവിടുന്ന് മരിക്കുന്നതിന് മുൻപ് പറഞ്ഞതാണ് എന്ന ഈ പറഞ്ഞ ഹദീസിൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ 3 രൂപത്തിൽ റസൂലുള്ളത് വിലക്കി. മാത്രമല്ല, അവിടുന്ന് വഫാത്താകുന്നതിന് 4 ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ്. മാത്രമല്ല, അവിടുന്ന് ഈ 4 ദിവസം മുൻപ് പറഞ്ഞു എന്നുള്ളതിൽ നിന്ന് വേറൊരു തെളിവും കൂടി മനസ്സിലാവും. ഈ വിധി ഒരിക്കലും ദുർബലമാക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിൽ ആദ്യ കാലത്ത് പറഞ്ഞതാണെങ്കിൽ പിന്നത് ദുർബലമാക്കപ്പെട്ടു എന്നെങ്കിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റും. അങ്ങനെ ദുർബലമാക്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല. അവിടുന്ന് വഫാത്താകുന്നതിന് 4 ദിവസം മുന്നേ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇതുപോലെ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും 2 സഹാബികൾ ഒരുപോലെ ഉദ്ധരിച്ച ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലമ്മ നസല ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഫിഖ യത്റഹു ഖമീസതൻ അലാ വജ്ഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മരണമാസന്നമായപ്പോൾ തഫിഖ യത്റഹു ഖമീസതൻ അലാ വജ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖത്ത് നനച്ച തുണി ഇടാൻ തുടങ്ങി. അവിടുത്തെ വേദന കടുത്തത് കാരണത്താൽ, പ്രയാസം കടുത്തത് കാരണത്താൽ, ആ ബുദ്ധിമുട്ടിൽ, ആ പ്രയാസത്തിൽ, റസൂലുള്ളാഹിയുടെ വഫാത്തിലെ രോഗം കടുത്ത പ്രയാസമുള്ള രോഗമായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്രിൻ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. എന്നിട്ട് അവിടുത്തോട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നക ലതൂഅകു വഅകൻ ശദീദൻ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് കടുത്ത വേദന അനുഭവിക്കുന്നുണ്ട് എല്ലാം. നബി, നിങ്ങൾ കടുത്ത വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അജൽ, അതെ, പറഞ്ഞത് ശരിയാണ്. وَإِنِّي لَأُوعَكُ كَمَا يُوعَكُ رَجُلَانِ مِنْكُمْ. നിങ്ങളിൽ രണ്ടുപേർ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ ഹദീസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അവിടുന്ന് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റു, 3 തവണ അവിടുന്ന് ബോധം കെട്ടുവീണു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അദ്ദേഹം പറയും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ബോധം നഷ്ടപ്പെട്ടാൽ മുഖത്ത് നിന്ന് ആ തുണി നീക്കും. وقال وهو كذلك ആ അവസ്ഥയിലായിരിക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദ നസാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. യുഹദ്ദിറു മാ സനഉ, സഹാബി പറയാൻ, റസൂൽ അവർ പ്രവർത്തിച്ചതിൽ നിന്ന് തന്റെ ഉമ്മത്തിനെ താക്കീത് നൽകുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഈ ഉമ്മത്തിനോട് ഉണ്ടായിരുന്ന താല്പര്യം എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത്. നമ്മളടുത്ത് ഒരാൾ എന്തെങ്കിലും ഉപദേശിക്കാനോ എന്തെങ്കിലും പഠിക്കാനോ വന്നാൽ തലവേദനിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? എനിക്കിപ്പോ തലവേദനയാണ്, പിന്നെപ്പോഴെങ്കിലും വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറയാൻ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി, അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. അവിടുന്ന് പൊതുവെ തിന്മകളെ എതിർക്കുമ്പോൾ ശാപവാക്കുകൾ ഉച്ചരിക്കുന്നത് വളരെ കുറവാണ്. റസൂലുള്ളാഹിയെ ഉപദ്രവിച്ച, സഹാബികളെ ഉപദ്രവിച്ച കബീലകൾക്കെതിരെ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചില സഹാബികൾ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്ന് കൈ ഉയർത്തി. ചുറ്റും നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഖദ് ഹലകു, ആ നാട്ടുകാരിതാ നശിച്ചു, നബി പ്രാർത്ഥിക്കാൻ പോവാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹദിഹിം വഅതി ബിഹിം, അല്ലാഹുവേ നീ അവർക്ക് ഹിദായത്ത് നൽകണം, നീ അവരെ മുസ്ലിമീങ്ങളായി കൊണ്ടുവരണം. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ സഹാബി പിന്നെ ഈ നാട്ടുകാരെ മുഴുവൻ മുസ്ലിങ്ങളാക്കി തിരിച്ചു വന്നു. നെ റസൂലുള്ളാഹി സമയം എന്നിട്ട് പറഞ്ഞു, ഇന്നി ലം ഉബഅസ് ലആനൻ, ശപിക്കുന്നവനായിട്ടല്ല അല്ലാഹു എന്നെ അയച്ചിട്ടുള്ളത്. വഇന്നമാ ബുഇസ്തു റഹ്മ, കാരുണ്യമായി കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. ആ റസൂൽ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കാന് ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം ഉണ്ടാക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഹദീസ് നിങ്ങൾ ചിന്തിക്കും തോറും ഈ തിന്മയുടെ ഗൗരവവും കാഠിന്യവും ബോധ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പിന്നെ ഖബറുകളുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ അവയിൽ അലസത കാണിക്കാൻ സാധിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൊക്കെ വിലക്കിയ കാര്യമാണ് ഖബറുകൾ മസ്ജിദുകളാക്കുക എന്നത്. എന്താണ് ഖബർ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള വാക്കാണ്. 5 രൂപങ്ങളാണ് ഖബറുകളെ മസ്ജിദാക്കുന്നതിനുള്ളത്. അതാണ് ഖബറിനെ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ 5 ഒരു രൂപമാണ് അതിനുള്ളത്. 1-ാമത്തെ രൂപം, ഒരാൾ ഖബറിന്റെ മുകളിൽ പോയി സുജൂദ് ചെയ്യുക എന്നതാണ്. ഖബറിന്റെ നേരെ മുകളിൽ ചെന്നിട്ട് ഒരാൾ ആ ഖബറിന് മുകളിൽ തന്നെ സുജൂദ് ചെയ്യുക. നിങ്ങൾക്കറിയാം, മസ്ജിദ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സുജൂദ് ചെയ്യപ്പെടുന്ന സ്ഥലം തന്നെ. ഖബറിന് മുകളിൽ ചെന്ന് അതിന്റെ മുകളിൽ പോയി ആ ഖബറിന്റെ മുകളിൽ സുജൂദ് ചെയ്യുക എന്നത് ഒരാൾ ഖബറിനെ മസ്ജിദാക്കുന്നതിൽ പെട്ടതാണ്. ഖബറിന്റെ മേലെ ഒന്നും പണിയണ്ട, ഖബറിന്റെ മേലെ ഒരു കെട്ടിടം ഉണ്ടാക്കണ്ട. ഒരു ഖബറുണ്ട്, ആ ഖബറിന്റെ മുകളിൽ പോയി ഒരാൾ സുജൂദ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് ഖബറിനെ മസ്ജിദാക്കലാണ്. ഇതാണ് ഒന്നാമത്തെ രൂപം. ഇത് ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നതിൽ ഏറെക്കുറെ സംശയമില്ല. കാരണം അയാൾ ഈ പറയപ്പെട്ട ഖബറിൽ കിടക്കുന്നയാളെ ആരാധിക്കുന്നുണ്ട് എന്നതിൽ ഇനി സംശയിക്കാൻ വലിയ വകുപ്പില്ല. നേരെ ഖബറിന്റെ മേലെ പോയി സുജൂദ് ചെയ്യാന്നുള്ളത്. ഇനി അയാൾക്ക് വല്ല അറിവുകളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കഴിഞ്ഞു. അല്ല, ഇസ്ലാം ആദ്യമായിട്ട് സ്വീകരിച്ച ആളോ മറ്റോ ആണ്, എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയതാണ് എന്നതൊഴികെ. ഒരാൾ നേരെ ഖബറിന് മുൻപിൽ പോയി, ഖബറിന് മുകളിൽ പോയി സുജൂദ് ചെയ്താൽ അത് ഖബറിനെ മസ്ജിദാക്കുക എന്നതിൽ ഒന്നാമത് ഉൾപ്പെടുന്ന കാര്യമാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. ഖബറിന് ഒരാൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കിയാൽ അത് ഖബറിന് മസ്ജിദാക്കലാണ്. അതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം, അസ്സലാത്തു ഇലൽ ഖബ്രി, ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള നിസ്കാരമാണ്. ഖബറിന്റെ നേരെ ഖബറിനെ ഖിബലയാക്കിക്കൊണ്ട്, ഖബറിനെ ദിശയിലാക്കിക്കൊണ്ട്, ഖിബലയുടെ ദിശയിലാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ ഖബറിനെ ദിശയാക്കിക്കൊണ്ടോ നിസ്കരിക്കാം. രണ്ട് രൂപം ഉണ്ടാവാം. ഒന്നല്ലെങ്കിൽ ഖബർ ഖിബലയുടെ ഇടയിൽ വരുന്ന രൂപത്തിൽ നേരെ ഖബർ മുന്നിൽ വെക്കുക, എന്നിട്ട് ഖബറിന്റെ മുകളിലല്ല സുജൂദ് ചെയ്യുന്നത്, ഖബറിൽ നിന്ന് പിൻവാങ്ങി തൊട്ടുപ്പുറത്താണ് സുജൂദ് ചെയ്യുന്നത്, പക്ഷെ ഖബർ നേരെ ഖിബലയുടെ മുന്നിലാണ്. അതുമല്ലെങ്കിൽ ഖിബല എവിടെയെങ്കിലും ആവട്ടെ, ഖബർ തന്നെ നേരെ ഖിബലയാക്കി ഖബറിലേക്ക് നേരെ തിരിഞ്ഞു സുജൂദ് ചെയ്യാം. ഇത് ഖബറിനെ മസ്ജിദാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമായി വിലക്കപ്പെട്ട കാര്യമാണ്. അബൂ ഉമർ സദ് അൽ ഗനവി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തജ്ലിസു അലൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾക്ക് മുകളിൽ ഇരിക്കരുത്. വലാ തുസല്ലു ഇലൈഹാ, നോക്കൂ, വലാ തുസല്ലു ഇലൈഹാ, നിങ്ങൾ ഖബറുകളിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കരുത്. അപ്പൊ ഒരാളുടെ മുൻപിൽ ഖബറുണ്ട് എങ്കിൽ ഖബറിനെ മുൻപിലാക്കിക്കൊണ്ട് നിസ്കരിക്കുക എന്നത് പാടില്ല. അത് ഖബറിനെ മസ്ജിദാക്കലാണ്. അത് ഖബറിനെ മസ്ജിദാക്കലാണ്. അത് ഈ പറഞ്ഞ രൂപത്തിൽ ഖബറിനും അയാൾക്കും ഇടയിൽ പറയപ്പെടാവുന്ന വലിയൊരു മറയൊന്നുമില്ല, ഒരു ചെറിയ മറ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നിസ്കരിക്കരുത്. ഖബറിനെ ഖിബലയാക്കി നിസ്കരിക്കരുത്. അല്ലെങ്കിൽ ഖിബലയ്ക്ക് ഇടയിൽ ഖബർ വരുന്ന രൂപത്തിൽ ഖബറിന്റെ മുന്നിൽ പോയി നിസ്കരിക്കരുത്. ഇതാണ് ഖബറിനെ മസ്ജിദാക്കുക എന്നതിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ കാര്യം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, റആനി ഉമർ വഅന ഉസല്ലി ഇലൽ ഖബർ, ഞാൻ ഖബറിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കണ്ടു. മുന്നിൽ ഖബറുണ്ട് ഞാൻ കണ്ടിട്ടില്ല, മുന്നിൽ ഖബറുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിസ്കരിക്കുന്ന സ്ഥലത്തിന് മുൻപിൽ ഒരു ഖബറുണ്ടായിരുന്നു. ഇന്ന് നാട്ടിൽ കാണുന്ന പോലെയുള്ള ഖബറാണെങ്കിൽ എന്തായാലും അദ്ദേഹം അത് കാണേണ്ടത്. കെട്ടി വരുത്തിയ ഖബറുകളാണെങ്കിൽ മുന്നിൽ നിരപ്പാക്കിയ രൂപം, അന്നത്തെ കാലഘട്ടത്തിൽ സഹാബികൾ ഖബർ നിരപ്പാക്കിയ രൂപത്തിലാണ് മറമാടിയിരുന്നത്. മുന്നിലൊരു ഖബറുള്ളതായി എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഖബറിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നത്, അറിയാതെ നിസ്കരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കണ്ടു. فجعل يقول يا انس القبر القبر. അപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി, അനസ് ഖബ്ര ഖബ്രുണ്ട് ഖബ്രുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, فجعلت ارفع راسي, എനിക്ക് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചത് അദ്ദേഹം പറയുന്നത് ഖമർ ഖമർ എന്നാണ്, എന്നാണ് ചന്ദ്രൻ എന്നാണ് പറയുന്നതെന്നാണ് വിചാരിച്ചത്. ഫറഹഅതു റാസി, ഞാൻ തലയുയർത്തി ചന്ദ്രനെ കുറിച്ചിട്ടാണോ വല്ലതും പറയുന്നത് എന്ന് കാണുന്നതിന് വേണ്ടി ആകാശത്തേക്ക് നോക്കി. ഫജഅൽതു അൻദുറു ഇലൽ ഖമർ, ഞാൻ ചന്ദ്രനെ നോക്കാൻ തുടങ്ങി. ചന്ദ്രനെ കുറിച്ച് വല്ലതുമാണോ പറയുന്നത് മനസ്സിലായില്ല എന്താ പറയുന്നത്, കാരണം അദ്ദേഹത്തിന് മുന്നിൽ ഖബർ ഉള്ളതായി അറിയില്ല. അപ്പോൾ ഫഖാലു, ചുറ്റും അപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഇന്നമാ ഹുവ യഖൂലുൽ ഖബർ, ഖബർ എന്നാണ് പറയുന്നത്, ഖമർ എന്നല്ല. സഹാബികൾ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് വിലക്കിയിരുന്നു എന്നതിനുള്ള തെളിവാണിത്. ഇന്ന് മിക്ക മഖ്ബറകളിലും ജാറങ്ങളിലും ഖബറിലേക്ക് തിരിഞ്ഞുള്ള നിസ്കാരമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഇന്ന് ചില ആളുകൾ ഖബറിന് വേണ്ടി കെട്ടിയർത്തിയ, മഖ്ബറക്ക് വേണ്ടി കെട്ടിയർത്തിയ കെട്ടിടത്തിനുള്ളിൽ കയറിയാൽ മസ്ജിദിൽ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുന്നത് പോലെ രണ്ട് റക്അത്ത് തഹിയ്യത്ത് ഖബറിന് വേണ്ടി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ടേ എന്തു ചെയ്യുള്ളൂ, വേറെ കാര്യത്തിലേക്ക് ചെല്ലുള്ളൂ. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ കയറി ഖബറിലേക്ക് തിരിഞ്ഞ് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന ആളുകൾ ഈ പറഞ്ഞതിൽ പെടും. ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയ കാര്യമാണ്, ഖബറിനെ ദിശയാക്കി അതിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞാൽ അഞ്ച് രൂപങ്ങളാണ്. മൂന്നാമത്തെ രൂപം അൻ യുസല്ല ഇൻദൽ ഖബർ, ഖബറിന്റെ അരികിൽ നിസ്കരിക്കുക. ഖബറിലേക്ക് തിരിഞ്ഞിട്ടല്ല, ഖബർ ഈ വശത്ത് തൊട്ടടുത്തുണ്ട്, ഖബറിന്റെ അടുത്ത് നിസ്കരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്ന നിസ്കാരം റുകൂഉം സുജൂദുമുള്ള നിസ്കാരമാണ്. അതല്ലാത്ത ഉദാഹരണത്തിന് ജനാസ നിസ്കാരത്തിൽ ഒഴിവാണ്. ഒരാൾ ജനാസക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല, ഒരാൾ ഖബറിൽ അടക്കപ്പെട്ടു. മൂന്നാമത്തെ രൂപം ഖബറുകൾക്ക് അരികിൽ വെച്ച് നിസ്കരിക്കുക. ഖബറിന്റെ നേരെ ഖിബ്ലയാക്കിയിട്ടല്ല, ഖബറിന്റെ അരികിൽ നിസ്കരിക്കുക. ഖബറിന്റെ അരികിൽ നിസ്കരിക്കുക എന്നത് ഉദാഹരണത്തിന് ഖബർ അടുത്താണ്, ഖബറിന്റെ വശത്ത് നിസ്കരിക്കുക, മുന്നിൽ ഖബറില്ല, പക്ഷെ ഖബർ തൊട്ടടുത്താണ്, അതിന്റെ അടുത്ത് പോയി നിസ്കരിക്കുക. അതല്ലെങ്കിൽ മഖ്ബറക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട പ്രദേശമുണ്ട്, ആ പ്രദേശത്തിൽ ഉദാഹരണത്തിന് ഖബറിന്റെ ഒരു 100-200 മീറ്റർ അപ്പുറത്താന്ന് വിചാരിക്കാം, പക്ഷെ ഇത് മഖ്ബറക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭൂമിയാണ്, അതിനുവേണ്ടി മാറ്റിവെച്ച ഭൂമിയാണ്, അതിന്റെ ഒരു വശത്ത് നിന്നുകൊണ്ടോ സൈഡിൽ നിന്നുകൊണ്ടോ നിസ്കരിക്കാം. റുകൂഉം സുജൂദുമുള്ള നിസ്കാരങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ മഖ്ബറക്കുള്ളിൽ വെച്ച് നിസ്കരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അവിടുന്ന് മഖ്ബറക്കുള്ളിൽ നിസ്കരിക്കുന്നത് വിലക്കിയത് ഇപ്രകാരമാണ്. അവിടുന്ന് പറഞ്ഞു, ഹദീസിൽ കാണാം, അൽ അർദു കുല്ലുഹാ മസാജിദ്, ഭൂമി മുഴുവൻ മസ്ജിദാണ്, നിസ്കരിക്കാൻ പറ്റിയ സ്ഥലം, ഇല്ലൽ മഖ്ബറത വൽ ഹമ്മാം, മഖ്ബറയും കക്കൂസും ഒഴികെ, ബാത്റൂം ഒഴികെ, വിസർജന സ്ഥലം ഒഴികെ, ഇവിടെ രണ്ടിടത്തും നിസ്കരിക്കാൻ പാടില്ല. ഒരു ബുദ്ധിയുള്ള മുസ്ലിം ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് അവന് ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് വ്യക്തമായി ബോധ്യപ്പെടും. മാത്രമല്ല അത് ഇനി കറാഹത്താണോ ഹറാമാണോന്നൊന്നും ചർച്ചയില്ല. ചർച്ചയോ ഏതെങ്കിലും ഒരു മുസ്ലിം പറയോ, മൂത്രമൊഴിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നിസ്കരിക്കുന്നത് അത് കറാഹത്താണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടായിരിക്കും? ഇല്ല, ബുദ്ധിയുള്ളൊരു മുസ്ലിം അത് പറയില്ല. അതേ ഹദീസിൽ തന്നെയാണ് മഖ്ബറയിൽ നിസ്കരിക്കുന്നത് റസൂലുള്ള വിലക്കിയത്. അപ്പൊ ഇന്ന് ചില മുസ്ലിയാക്കന്മാർ പറയുന്നത് പോലെ മഖ്ബറക്കുള്ളിൽ നിസ്കരിക്കുന്നത് മക്രൂഹാണ് എങ്കിൽ ഒരൊറ്റ ഹദീസിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടും പറഞ്ഞത്, മഖ്ബറയിൽ നിസ്കരിക്കുന്നതും ബാത്റൂമിൽ നിസ്കരിക്കുന്നതും. അൽ അർദു കുല്ലുഹാ മസാജിദ്, എളുപ്പത്തിൽ പഠിക്കാവുന്ന ഹദീസാണ്, അൽ അർദു കുല്ലുഹാ മസാജിദ് ഇല്ലൽ മഖ്ബറത വൽ ഹമ്മാം, ഭൂമി മുഴുവൻ മസ്ജിദാണ്, മഖ്ബറയും ഹമ്മാമും ഒഴികെ. അപ്പൊ ഖബറിന്റെ അരികിൽ വെച്ച് നിസ്കരിക്കുന്നത് ഇതുപോലെ തന്നെ ഖബറിനെ മസ്ജിദാക്കലാണ്, പാടില്ല. നാലാമത്തെ രൂപം അൻ യുബ്ന മസ്ജിദുൻ അലൽ ഖബർ, ഖബറിന് മുകളിൽ ഒരു മസ്ജിദ് പണിയുക എന്നതാണ്. ഒരാളെ ഖബറടക്കിയ ഒരു സ്ഥലം, ആ ഖബറടക്കിയ വ്യക്തിയുടെ ഖബറിന് മുകളിൽ ഒരു മസ്ജിദ് പണിയുക, അത് ഈ പറഞ്ഞതുപോലെ വ്യക്തമാണ്. ഈ ഹദീസിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഈ രൂപങ്ങളിൽ വളരെ വ്യക്തമായ രൂപമാണ്. ഒരാളെ ഖബറുണ്ട്, ആ ഖബറിന്റെ മുകളിൽ കൊണ്ടിട്ട് മസ്ജിദ് പണിയുക. ഇങ്ങനെ ഒരു ഖബറിന് മുകളിൽ മസ്ജിദ് പണിയുക എന്നത് ഖബറുകളെ മസ്ജിദുകളാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്ന ഉമ്മ ഹബീബ
وأم سلمة ذكرتا كنيسة رأيناها بالحبشة فيها تصاوير رسول الله صلى الله عليه وسلم إلى رجل أم حبيبة أم سلمة رضي الله عنهما ഹബശയിൽ വെച്ച് കണ്ട ഒരു നസറാനികളുടെ പള്ളിയെ കുറിച്ച് പറഞ്ഞു. ആ പള്ളിയിൽ ഫീഹ തസാവീർ, അവിടെ കുറെ ചിത്രങ്ങളുണ്ട്. ഇത് റസൂലുള്ളാഹിയുടെ അരികിൽ വെച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സാലിഹു ഫമാത ബനൗ അലാ ഖബ്രിഹി മസ്ജിദ. റസൂലുള്ളാഹി സ്വല്ലം പറയുന്നു, അക്കൂട്ടർ നസാറാക്കൽ അവരുടെ കൂട്ടത്തിൽ ഒരു സാലിഹായ മനുഷ്യനുണ്ട് എങ്കിൽ അയാൾ മരിച്ചാൽ ആ മരിച്ച വ്യക്തിയുടെ ഖബറിന് മുകളിൽ അവർ ഒരു മസ്ജിദ് പണിയും. വസവ്വറു ഫീഹി തിൽക സ്വർ, എന്നിട്ട് ആ മസ്ജിദിൽ ഈ പറഞ്ഞ രൂപത്തിൽ ചിത്രപ്പണികൾ നടത്തി വെക്കും. ഫഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അരികിൽ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരാ പറഞ്ഞ ആൾക്കാരാ. നോക്കി ഹദീസ് വ്യക്തമാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബറിന് മുകളിൽ മസ്ജിദ് പണി. പണ്ഡിതന്മാർ പറഞ്ഞതായിക്കാണ്, ഖബറിന് മുകളിൽ ഒരു മസ്ജിദ് പണിഞ്ഞാൽ മസ്ജിദ് നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിച്ചാൽ നമസ്കാരം അടക്കണം. ഏതെങ്കിലും ഒരു മസ്ജിദിൽ അങ്ങനത്തെ മസ്ജിദ് പോയി നിസ്കരിച്ചാൽ നിസ്കാരം അടക്കണം. ആ നിസ്കാരം ശരിയായിട്ടില്ല. ഖബറുള്ള മസ്ജിദ്, ഖബറിന് മുകളിൽ പടുത്തുയർത്തപ്പെട്ട മസ്ജിദിൽ ഉള്ള നിസ്കാരം ശരിയല്ല. ഇമാം ബുഖാരി ധരിച്ച ഹദീസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞു. അഞ്ചാമത്തെ രൂപം, അൻ യുദ്ഫന മയ്യിതുൻ ഫിൽ മസ്ജിദി, ഇപ്പറഞ്ഞതിന് നേരെ വിരുദ്ധമായത്. അൻ യുദ്ഫന മയ്യിതുൻ ഫിൽ മസ്ജിദി, ഒരു മസ്ജിദിൽ മുന്നേ ഉള്ള മസ്ജിദിൽ ആ മസ്ജിദിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒരു മയ്യത്ത് ഖബറടക്ക. ഇതും ഈ പറഞ്ഞ രൂപത്തിൽ ഖബറുകളെ മസ്ജിദുകളാക്കലാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മസ്ജിദും ഖബറും രണ്ടും ഒരിക്കലും ഒരുമിക്കുകയില്ല. ഒന്നല്ലെങ്കിൽ മസ്ജിദ് അല്ലെങ്കിൽ ഖബർ, ഒന്നല്ലെങ്കിൽ മസ്ജിദ് അല്ലെങ്കിൽ മഖബറ, രണ്ടും ഒരുമിക്കുക എന്നത് പാടില്ല. അങ്ങനെ അഥവാ രണ്ടും എവിടെയെങ്കിലും ഒരുമിച്ചു എന്ന് വെക്കുക എങ്കിൽ അവിടെ ആദ്യം വന്നത് എന്താണോ അതിനെയാണ് പരിഗണിക്കേണ്ടത്. ഒരു നാട്ടിൽ ആദ്യം ഒരു ഖബറുണ്ടായിരുന്നു, പിന്നെ ഖബറിന് മേലെ ഒരു മസ്ജിദ് ഉണ്ടാക്കിയതാണെങ്കിൽ അവിടെ ഖബറാണ് പരിഗണിക്കേണ്ടത്, മസ്ജിദ് പൊളിച്ചളയണം. വേറൊരു നാട്ടിൽ മസ്ജിദാണ് ആദ്യം ഉണ്ടായത്, പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു ഖബർ കയറി വന്നതാണ് എങ്കിൽ ആ ഖബർ അതിന്റെ ഉള്ളിൽ നിന്ന് ഒന്നല്ലെങ്കിൽ എടുത്ത് പുറത്തേക്ക് മാറ്റണം, അത് തോണ്ടി പുറത്തെടുക്കണം, ആ പറഞ്ഞ ഖബർ അവിടെ നിന്ന് മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് മാറ്റണം. ഖബർ മസ്ജിദിന്റെ ഉള്ളിലാവാൻ പാടില്ല. ഇതാണ് ഖബറുമായി ബന്ധപ്പെട്ട കാര്യം. സഹോദരങ്ങളെ, ഇതൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ ചില ന്യായീകരിക്കും, നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ അഞ്ചു രൂപങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് നാട്ടിൽ കാണപ്പെടുന്ന ജാറങ്ങൾ നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് അത് മസ്ജിദല്ല എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുക? അല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആദ്യത്തെ മസ്ജിദായ കഅബയോട് സാദൃശ്യമുണ്ടാക്കുന്ന എത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ജാറങ്ങളിലുള്ളത്! സൂക്ഷിച്ചു നോക്കിയാൽ ഇന്ന് മുസ്ലിമീങ്ങൾ ജാറങ്ങൾ എന്ന പേരിൽ, മുസ്ലിം പേരുള്ള ആളുകൾ ജാറങ്ങൾ എന്ന പേരിൽ കൊണ്ടു നടക്കുന്ന ഈ കാര്യങ്ങൾ, അത് യഥാർത്ഥത്തിൽ കേവല മസ്ജിദുകളോടല്ല, പല കാര്യത്തിലും കഅബയോടാണ് സാദൃശ്യം കാണിക്കുന്നത്. പല മസ്ജിദിലും പോയി കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ജാറങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാം, ജാറങ്ങൾക്ക് ചുറ്റും ഒരു വേലി ഉണ്ടാവും, അതിന്റെ ചുറ്റും ഇങ്ങനെ ആളുകൾ തവാഫ് ചെയ്യുന്നത് കാണാം. എവിടെയാണ് തവാഫ് എന്ന ഇബാദത്ത്? ഇസ്ലാമിൽ ആകൊരറ്റ സ്ഥലത്തേ ഉള്ളു, കഅബയ്ക്ക് ചുറ്റുമാണ്. കഅബയാകട്ടെ മുസ്ലിമീങ്ങളുടെ മസ്ജിദുകളിൽ ഒന്നാമത്തെ മസ്ജിദാണ്, പിന്നാണ് എല്ലാ മസ്ജിദും പടുത്തു വരുത്തിയത്. ആ കഅബയോട് സാദൃശ്യമുണ്ടാക്കുന്ന രൂപത്തിൽ ഈ പറഞ്ഞ ജാറങ്ങൾക്ക് ചുറ്റുമുള്ള തവാഫ് കാണാം. കഴിഞ്ഞോ? ഇല്ല. ഈ ജാറങ്ങൾ പല മഖ്ബറകളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാന ഇബാദത്തുകളിൽ ഒന്നെന്താണ്? ജാറം പതിപ്പിക്കലാണ്. എവിടുന്നാണ് ഈ പതിപ്പിക്കൽ കിട്ടിയത്? കഅബയ്ക്ക് കിസ്വ പതിപ്പിക്കുക എന്നത് കഅബയുടെ രീതികളിൽ പെട്ടതാണ്. കഅബ വസ്ത്രം കൊണ്ട് പൊതിയാനുള്ള,
അതേ കാര്യം ഇവർ ജാരങ്ങളിൽ ചെയ്യുന്നത് കാണാം. ജാരത്തിന് മേലെ വലിയ അലങ്കാര പണികളുള്ള വസ്ത്രം കൊണ്ടുവന്ന് വലിയ തുണി കൊണ്ടുവന്ന് പുതപ്പിക്കും. നോക്കണം, കേവലം മസ്ജിദുകളോടല്ല, മുസ്ലിമീങ്ങളുടെ ഖിബ്ലയായി അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി പടുത്തുയർത്തപ്പെട്ട തൗഹീദി മില്ലത്തിന്റെ നേതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനോടൊപ്പം നിർമ്മിച്ച കഅബ, ആ കഅബയോട് സാദൃശ്യമുണ്ടാക്കുന്ന എത്രയോ കാര്യങ്ങൾ ഈ പറഞ്ഞ ജാറങ്ങളിലും അക്ബറുകളിലും കാണാം. കഴിഞ്ഞു അതിനോട് അത് അതിനെ ഖിബ്ലയാക്കി നിസ്കരിക്കുന്നത് കാണാം. എന്തിനധികം സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ മസ്ജിദുകളിൽ കയറി വരുന്ന സന്ദർഭത്തിൽ കാണിക്കുന്നതിനേക്കാൾ വലിയ ഭക്തിയും പേടിയും ഖബറിന്റെ ഉള്ളിൽ, ഈ പറഞ്ഞ മഖബറിന്റെ ഉള്ളിൽ കയറിയാൽ കാണിക്കും. എത്ര അധികം ആൾക്കാർ കയറിക്കഴിഞ്ഞാൽ തിരിച്ചു നടക്കൂല, തിരിച്ചു നടന്നു കഴിഞ്ഞാൽ അത് ഖബറിനോടുള്ള അനാദരവാണ് എന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത്. നിസ്കരിച്ച് മസ്ജിദിൽ നിന്ന് ബാക്കും തട്ടിപ്പോയി ഇറങ്ങിപ്പോകാൻ ഒരാൾക്കൊരു പ്രയാസമല്ല, എന്നാലോ മക്ബറക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നോട്ടേ നടക്കുള്ളൂ, തിരിഞ്ഞു നടക്കൂല. അങ്ങനെ തിരിഞ്ഞു നടന്ന അവന്റെ ബാക്ക് ഖബറിന് നേരെയായി പോവും എന്ന പേടിയാണ്. പണ്ട് കാലഘട്ടം ഇപ്പോഴുണ്ടത്, ആളുകളെ മസ്ജിദിലേക്ക് കൊണ്ടുവന്ന് പണ്ട് സത്യം ചെയ്യിപ്പിക്കുകയായിരുന്നു. മസ്ജിദിൽ കൊണ്ടുവന്ന് സത്യം ചെയ്താൽ ആൾക്കൊരു പേടിയില്ല, ഓന് ഉഷാറായി സത്യം ചെയ്യും, അള്ളാഹുടെ സത്യം ഞാൻ ചെയ്തിട്ടില്ല എന്നറി. എന്നാൽ ഖബറിന്റെ ഉള്ളിൽ ജാറങ്ങൾക്കുള്ളിൽ മഖബറകൾക്കൊരു കയർ വെച്ചിട്ടുണ്ടാവും, ഒരു കയർ ഇങ്ങനെ കെട്ടിച്ചിട്ടുണ്ടാവും, ആ കയറുമ്പ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാൽ ഒരു പേടിയാണ്, ഒരു കയ്യും കാലും പറക്കും. കാരണം ആ കയറുമ്പ പിടിച്ച് കള്ള സത്യം ചെയ്തു കഴിഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോവും, ആക്സിഡന്റ് ഉണ്ടാവും, രോഗം സംഭവിക്കും, വീട്ടിലെന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടാകും, പേടിയാണ്. ആരെയാണ് ഈ പറഞ്ഞ ആളുകൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്? അള്ളാഹുവിനെയോ അള്ളാഹുവിന്റെ പടപ്പായി ഖബറിൽ കിടക്കുന്ന മനുഷ്യനെയോ? മാത്രമോ ഈ പറഞ്ഞ ഖബറുകളിൽ ആളുകൾ നിസ്കരിക്കാൻ, അഞ്ചാരം നിസ്കരിക്കാൻ വന്നാൽ തക്ബീർ കെട്ടിയത് ഓനെ ഓർമ്മയുള്ളൂ, സലാം കിട്ടിയാലെ പിന്നെ ഓർക്കുന്ന, നിസ്കാരം കഴിഞ്ഞിരിക്കണം. എന്താണ് അതിൽ ചൊല്ലുന്നത്, എന്താണ് അതിൽ പറയുന്നത് അറിയില്ല. ഖബറിൽ പോയി കഴിഞ്ഞാൽ കരയാണ് പല ആൾക്കാരും, കണ്ണ് നന്നാകെ കണ്ണുനീര് വരെയാണ്, അതിന്റെ മുൻപിൽ വേദനിക്കുന്ന ഹൃദയവുമായിട്ടാണ് നിൽക്കുന്നത്. ജാറത്തിലുള്ള ഔലിയയുടെ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് ഇബാദത്തല്ലെങ്കിൽ, ഈ പറഞ്ഞ മഖ്ബറകൾക്ക് മുന്നിൽ ഈ രൂപത്തിൽ നിൽക്കുന്നത് ഇബാദത്തല്ലെങ്കിൽ, ഇത് ശിർക്ക് അല്ലെങ്കിൽ പിന്നെന്താണ് ശിർക്ക്? പിന്നെന്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം? പിന്നെ ഏതൊരു കാര്യത്തിനെതിരെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാടിയത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ തെളിവുകൾ നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ഖബറുകളുമായി ബന്ധപ്പെട്ട മറ്റു ചില അനാചാരങ്ങൾ കൂടി വിശദീകരിക്കണം. റസൂലിന്റെ ഹദീസിൽ ഇതുപോലെ വിലക്കപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദർസിൽ നമുക്ക് ഓർമ്മപ്പെടുത്താം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.